ഓം ശാന്തി. 30/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ബുദ്ധി സദാ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ ബാബയ്ക്ക് സമാനം മാസ്റ്റർ നോളജ് ഫുൾ ആയിരിക്കുന്നു. ചോദ്യം: നിങ്ങൾ കുട്ടികൾ 21 ജന്മങ്ങളിലേക്ക് സമ്പന്നമായി മാറുന്നത് എന്തിന്റെ ആധാരത്തിലാണ്? ഉത്തരം: സംഗമത്തിൽ നിങ്ങൾ തന്റെ എല്ലാം ബാബയ്ക്ക് നേരിട്ട് നൽകുന്നു. നിങ്ങളെല്ലാം ബാബയെ ഏൽപ്പിക്കുന്നു. ഇതിന് റിട്ടേണായി നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് സമ്പന്നമാകുന്നു. ബാബ പറയുന്നു: ഈ സമയത്ത് നിങ്ങളുടെ കൈവശം എന്തെല്ലാം അഴുക്ക് ചവറുകളുണ്ടോ അതെല്ലാം എനിക്ക് നൽകൂ. മരിക്കുന്നതിനു മുമ്പ് തന്റെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യൂ. എങ്കിൽ ഭാവിയിൽ അതിന്റെ റിട്ടേൺ ലഭിക്കും. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. സാളിഗ്രാമങ്ങളോട് ശിവഭഗവാൻ പറയുകയാണ്: ആത്മീയ അച്ഛൻ ആത്മീയ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇവിടെ നമുക്ക് ആത്മാവാണ് എന്ന് മനസ്സിലാക്കി വേണം ഇരിക്കാൻ. ശരീരമാണെന്ന് കരുതിയല്ല. എന്നാൽ ഈ മുഴുവൻ ലോകത്തിലും ഒരാൾ പോലും ആത്മാവ് എന്നാൽ എന്താണ് എന്നറിയുന്നില്ല. ആത്മാവിനെ പോലും അറിയില്ല എങ്കിൽ പിന്നെങ്ങനെ പരമാത്മാവിനെ മനസ്സിലാക്കും? ബാബയിലൂടെ മാത്രമേ ആത്മപരിചയം ലഭിക്കൂ. ആത്മാവിനെയും പരമാത്മാവിനെയും അറിയാത്ത കാരണത്താൽ തന്നെയാണ് മനുഷ്യൻ ദുഃഖിയായത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി ഈ ഡ്രാമയുടെ അഥവാ സൃഷ്ടിവൃക്ഷത്തിന്റെ ആയുസ് 5000 വർഷമാണ്. ഇതും മനസ്സിലാക്കുന്നുണ്ട്, ആ വൃക്ഷങ്ങളുടെ ബീജം ചൈതന്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയുമായിരുന്നു എന്നിൽ നിന്നും ഇങ്ങനെയാണ് വൃക്ഷം ഉണ്ടായതെന്ന്. ഇപ്പോൾ അതാണെങ്കിൽ ജഡമാണ്. ചൈതന്യത്തിലുള്ളത് ഒരേയൊരു മനുഷ്യ സൃഷ്ടിയുടെ വൈവിധ്യമായ വൃക്ഷം മാത്രമാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ആരംഭം മുതൽ അന്ത്യം വരെയുള്ള മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ബീജത്തിൽ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനം ഉള്ളത്, അതുപോലെ ഈ അച്ഛൻ ചൈതന്യ ബീജരൂപമാണ്. പാടുന്നുമുണ്ട് പരമപിതാ പരമാത്മാ സത്യചിത്ത് ആനന്ദ സ്വരൂപനെന്ന്. നിരാകാരനാണ് മഹിമ പാടിയിട്ടുള്ളത്. ബാബയുടെ മഹിമ എല്ലാവരിൽ നിന്നും തീർത്തും വേറിട്ടതാണ്. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. തീർച്ചയായും ദേവതകൾക്ക് അവരുടെ സമ്പത്ത് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ അവർക്കവിടെ ഈ ജ്ഞാനമുണ്ടാകില്ല. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കാണ് മുഴുവൻ ജ്ഞാനവും ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ സൃഷ്ടിചക്രം കറങ്ങുന്നത് എന്ന ജ്ഞാനം ബുദ്ധിയിലുണ്ട്. അച്ഛൻ വന്ന് പുതിയ രാജധാനി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ ഈ ഡ്രാമയിലെ അഭിനേതാക്കളാണ്. കേവലം നിങ്ങൾക്ക് മാത്രമാണ് ഈ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമുള്ളത്. ബാക്കി ആർക്കും ഈ ജ്ഞാനമില്ല. ശൂദ്രവർണത്തിലുള്ളവർക്കും ഈ ജ്ഞാനമില്ല. ദേവതാവർണത്തിലുള്ളവർക്കും ഈ ജ്ഞാനമില്ല. കേൾക്കുന്നവർ അത്ഭുതപ്പെടും. മനുഷ്യർ പറയുന്നു, ആഘോഷിക്കുന്ന ഉത്സവങ്ങളെല്ലാം പാരമ്പര്യമായി ആഘോഷിച്ചു വരുന്നതാണ്. പക്ഷെ ബാബ മനസ്സിലാക്കി തരുന്നു, സത്യുഗത്തിൽ ഇതൊന്നും ഉണ്ടാകില്ല. അവിടെ ആർക്കും ഉത്സവങ്ങളെ അറിയില്ല. ഇപ്പോൾ പറയാറുണ്ട്, ദസറ, ദീപാവലി മുതലായ ആഘോഷങ്ങൾ വരാനുണ്ട്. അവിടെ ഈ കാര്യങ്ങൾ ഒന്നും ഓർമ്മയിലുണ്ടാകില്ല. പൂർണമായും നിശ്ചിന്തമായി രാജ്യം ഭരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുകയാണ്. നിങ്ങൾ അഭിനേതാക്കളാണ്. ഈ ഡ്രാമയുടെ രചയിതാവ്, സംവിധായകൻ, മുഖ്യ അഭിനേതാവ്, സംവിധാനം മുതലായവയെ അറിയുമോ? ഈ ജ്ഞാനം ആരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നോ അവർക്ക് അപാര സന്തോഷം ഉണ്ടാകും. ഈശ്വരീയ പിതാവിനെയാണ് നോളജ് ഫുൾ ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. എന്ത് നോളജാണ്! നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശ്വരനെ തന്നെയാണ് ജ്ഞാനസാഗരൻ സർവശക്തിവാൻ എന്ന് പറയുന്നത്. എങ്കിൽ എന്തിന്റെ ജ്ഞാനമാണ്? മുഴുവൻ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും. ശാസ്ത്രങ്ങളിൽ ഈ ജ്ഞാനമില്ല. അത് ഭക്തിമാർഗത്തിനായുള്ള ശാസ്ത്രമാണ്. കേവലം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം തീർത്തുമില്ല. അതിനാലാണ് ഋഷി മുനി മുതലായവർ പറയുന്നത്, ഞങ്ങൾ രചയിതാവിനെയും രചനയെയും അറിയുന്നില്ല എന്ന്. മനസ്സിലാക്കി തരുന്നത് ഒരേ ഒരു അച്ഛനാണ്. എങ്കിൽ പിന്നെ മറ്റെവിടെയെങ്കിലും നിന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുകയാണ്, പിന്നീട് ഈ ജ്ഞാനം നഷ്ടപ്പെടുന്നു. ഈ അറിവ് നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. നിങ്ങൾക്ക് എത്ര ശ്രേഷ്ഠമായ ജ്ഞാനമാണ് ലഭിക്കുന്നത്! എങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം! ലോകർ ഡോക്ടർ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നു. നിങ്ങളെ ഞാൻ ഇവിടെ ഇങ്ങനെയാക്കി മാറ്റുകയാണ്, അവിടെ ഡോക്ടറേ ഉണ്ടാവില്ല. നോളജ് ഫുള്ളായ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും നമ്മൾ എല്ലാം അറിയുകയാണ്. നമ്മൾ ബാബയുടെ സന്താനങ്ങളാണ്. എങ്കിൽ ജ്ഞാനത്താൽ ബുദ്ധി എത്ര നിറഞ്ഞിരിക്കണം, എത്ര സന്തോഷമുണ്ടായിരിക്കണം! നമ്മൾ അറിയാത്തതായി ഒരു വസ്തുതയുമില്ല. ലോകർ എന്തെല്ലാം പഠിക്കുന്നുണ്ടോ അതൊന്നും ഒന്നുമല്ല. ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ എത്ര പഠിക്കുന്നു, പക്ഷേ ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്നത് ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികളിപ്പോൾ മാസ്റ്റർ നോളജ് ഫുൾ ആവുന്നു. ചുരുക്കത്തിൽ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കി. ബാക്കി ഇനി തമോ പ്രധാനമായ ആത്മാവിനെ സത്തോ പ്രധാനമാക്കി മാറ്റണം. ചിലർ തമോ പ്രധാനത്തിൽ നിന്നും തമോ ആയി, ചിലർ തമോയിൽ നിന്ന് രജോ ആയി, ചിലർ രജോയിൽ നിന്നും സത്തോ ആയിട്ടുണ്ടാകും. സത്തോ പ്രധാനമെന്ന് പറയില്ല. സത്തോ പ്രധാന അവസ്ഥയിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കർമാതീത സ്ഥിതിയിൽ എത്തിച്ചേരും. പിന്നീട് രാജ്യം ഭരിക്കാൻ പുതിയ ലോകം വേണം. അതിനായി വിനാശം ഉണ്ടാകുന്നു. എപ്പോൾ ഈ യജ്ഞം പൂർത്തിയാകുന്നോ അപ്പോൾ ഈ മുഴുവൻ പഴയ ലോകവും ഇതിൽ ഹോമിക്കപ്പെടും. ഈ പഠിപ്പ് പൂർത്തിയാകും. പിന്നീട് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കർമാതീത അവസ്ഥ എത്തിച്ചേരും. എങ്ങനെയാണോ ലോകത്തിൽ പരീക്ഷ ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്, അതുപോലെ നിങ്ങളും മൃത്യു ലോകത്തിൽ നിന്നും ട്രാൻസ്ഫറായി അമരലോകത്തിലേക്ക് പോകും. നമ്മൾ അമരലോകത്തിലായിരുന്നു, പിന്നീട് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് മൃത്യു ലോകത്തിലെത്തി. നിങ്ങൾ പറയുന്നു, ഞങ്ങളിപ്പോൾ പഠിക്കുകയാണ്, പിന്നീട് അമരലോകത്തിൽ ചെന്ന് ദേവീദേവതയായി മാറും. അച്ഛൻ തന്നെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നത്. പതീതരെ പാവന ദേവീദേവതയാക്കി ആരുമാറ്റും? ദേവീദേവതകളെ ഉണ്ടാക്കാൻ ഇവിടെ ഒരു ദേവതയുമില്ല. ലക്ഷ്മി നാരായണൻ വേണമല്ലോ. അവർ ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ സമയത്ത് ബാബയാണ് വന്ന് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം നൽകുന്നു. സ്വർഗവും ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യവുമെല്ലാം ഉണ്ടായിരുന്നുവല്ലോ. ഇവരുടെ ഈ രാജധാനി ആരാണ് സ്ഥാപിച്ചത്? സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ് ദേവീദേവതകൾ രാജ്യം ഭരിച്ചിരുന്ന സ്വർഗം അല്ലെങ്കിൽ സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്തത്. അവിടെ രണ്ടാമത് ഒരു ഖണ്ഡം ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ഭാരതം മാത്രമായിരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ രാജ്യം ഭരിക്കുമ്പോൾ മറ്റാരും ഉണ്ടാകില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വൃക്ഷവുമുണ്ട്. ഇതിന്റെ ബീജം മുകളിലാണ്. ബീജം സത്യവും ചൈതന്യവുമാണ്. ആത്മാവും നശിക്കാത്തതാണ്. ബാബയും നശിക്കാത്തതാണ്. ബാബയിൽ എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് നിങ്ങളെ കേൾപ്പിക്കുന്നു. മുഴുവൻ വൃക്ഷവും നിൽക്കുന്നുണ്ട്. ബാബ മുകളിലാണ്. ഈ സമയത്ത് മനുഷ്യൻ തമോ പ്രധാനമായ മുള്ളാണ്. വൃക്ഷം പഴയതാകുമ്പോൾ ഉണങ്ങുന്നു. അതുപോലെ ഇതിനെ പറയുന്നത് മുള്ളുകളുടെ കാടെന്നാണ്. അവിടെയുള്ളത് പൂക്കളുടെ പൂന്തോട്ടമാണ്. പൂന്തോട്ടക്കാരനുമുണ്ട്. ആരെയാണോ തോണിക്കാരൻ, പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥൻ, തോട്ടക്കാരൻ എന്നെല്ലാം വിളിക്കുന്നത്. ബാബയാണ് തോണിക്കാരൻ. നിങ്ങളും ബോട്ട് ഓടിക്കാൻ പഠിക്കുകയാണ്. എല്ലാവരുടെയും തോണി വളരെ പഴകിയിരിക്കുന്നു. ആത്മാവിനും ശരീരത്തിനും തോണി ഉണ്ടാക്കിയിട്ടുണ്ട്. പാടുന്നുമുണ്ട്, എന്റെ തോണിയെ അക്കരെ എത്തിക്കൂ. ഇപ്പോൾ തോണി പഴയതാണ്, അതിനാൽ ശരീരവും പഴയത്. ഇപ്പോൾ എങ്ങനെ മറികടക്കും, എവിടേക്ക് പോകും? നിങ്ങൾക്ക് അറിയും അക്കരെ എന്ന് പറയുന്നത് എന്തിനെയാണ്. മുക്തിധാമം, ജീവൻ മുക്തിധാമം എന്നാൽ എന്താണ്? ബാബ ഇപ്പോൾ അക്കരെ എത്തിക്കുകയാണ്. ദുഃഖധാമിൽ നിന്ന് സുഖധാമത്തിലേക്ക്, അല്ലെങ്കിൽ വിഷയസാഗരത്തിൽ നിന്ന് ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർ കേവലം പാടുക മാത്രം ചെയ്യുന്നു. തോണിയെ അക്കരെ എത്തിക്കൂ. പൂന്തോട്ടക്കാര, വരൂ. മുള്ളുകളെ പൂക്കളാക്കി മാറ്റൂ എന്നെല്ലാം. നിങ്ങൾക്കും ആദ്യം അറിയില്ലായിരുന്നു. ഉള്ളിൽ ജ്ഞാനം പറ്റിപ്പിടിച്ചാൽ സദാ സന്തോഷത്തിലിരിക്കും. ഒരു ചിന്തയും ഉണ്ടാകില്ല. ചിന്തകളിൽ നിന്ന് ഉപരിയായിരിക്കും. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബാബയെപ്പോലെയായി മാറുകയാണ്. കുട്ടികൾ അച്ഛനെപ്പോലെ ആവാറില്ലേ? ബാബ നോളജ് ഫുള്ളാണ്. നിങ്ങളെയും നോളജ് ഫുള്ളാക്കി മാറ്റി. ആത്മാക്കളുടെ കണക്ഷൻ അച്ഛൻ പരമാത്മാവുമായി തന്നെയാണ്. പരമാത്മാവ് പറയുന്നു, ബാബയിൽ എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് ബാബ നമ്മൾ ആത്മാക്കൾക്ക് നൽകുന്നു. നിങ്ങളാണ് ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾ. ഇതും പുതിയ കാര്യമല്ലേ? ബാബയ്ക്കല്ലാതെ മറ്റാർക്കും കേൾപ്പിക്കാൻ കഴിയില്ല. നിരാകാരനായ അച്ഛനും സാകാരത്തിന്റെ ആധാരമെടുത്താണ് കേൾപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. കുട്ടികളെ അച്ഛൻ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ദുഃഖഹർത്ത സുഖകർത്താവ് ആ അച്ഛനാണ്. ബാബയ്ക്ക് എന്ത് മഹിമകളുണ്ടോ അത് നിങ്ങളുടേതും കൂടിയാണ്. ഒരു വ്യത്യാസവുമില്ല. ബാക്കി എന്ത് വ്യത്യാസമാണുള്ളത്? ഞാൻ ജനന മരണത്തിൽ വരുന്നില്ല, നിങ്ങൾ ജനന മരണത്തിൽ വരുന്നു. എന്നെ ജ്ഞാനസാഗരൻ എന്നാണ് പറയുന്നത്. അതിനാൽ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. ഞാൻ സുഖസാഗരൻ, പവിത്രതയുടെ സാഗരൻ, ശാന്തി സാഗരനാണ്. അതിനാൽ നിങ്ങൾക്കും ഈ സമ്പത്ത് നൽകുന്നു. നിങ്ങൾക്കറിയാം, ഈ മുഴുവൻ ചക്രവും 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കറങ്ങും. ഈ അറിവാണ് വരുമാനത്തിന്റെ ഉറവിടം. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം അറിവിനാൽ വരുമാനമുണ്ടാകുന്നു. ഇത് അറിവുമാണ്, ജോലിയുമാണ്. പണമിടപാടുകാർ ഊഹക്കച്ചവടം നടത്താറുണ്ട്. നിങ്ങൾ എന്താണ് നൽകുന്നത്? ചപ്പും ചവറുകളും. മരിച്ച ശേഷം ക്രിയ ചെയ്യുന്നവർക്ക് ബാക്കി വന്ന പഴയ വസ്തുക്കളാണ് നൽകുക. നിങ്ങൾക്ക് ജീവിച്ചിരിക്കെ തന്നെ നൽകണം. ഈശ്വരാർത്ഥം നൽകുന്നു. ഇപ്പോൾ ഈശ്വരന് പഴയ കട്ടലുകളും മറ്റുമാണോ നൽകുക? അച്ഛൻ പറയുന്നു, നിങ്ങൾ മരിക്കുന്നതിനു മുമ്പ് എല്ലാം നൽകൂ. ഈ പഴയ വസ്തുക്കൾ നിങ്ങളുടെ ഉപയോഗത്തിനു പറ്റിയതല്ല. എത്ര വലിയ ധനവാനുമാകട്ടെ, എത്ര ദിവസത്തേക്കുണ്ടാകും? ഒരു ജന്മത്തേക്ക്. പിന്നീട് കർമ്മത്തിന്റെ ആധാരത്തിൽ എവിടെ പോയി ജന്മമെടുക്കും എന്നറിയില്ല. നിങ്ങളാണെങ്കിൽ അച്ഛനിൽ നിന്ന് 21 ജന്മങ്ങളിലേക്കുള്ളത് എടുക്കുന്നു പുരുഷാർത്ഥമനുസരിച്ച്. ഇതാണ് ആത്മീയ സേവനം. മുഴുവൻ ലോകത്തിന് ഭൗതികമായ സേവനത്തെക്കുറിച്ചേ അറിയൂ. ആത്മീയതയെ ആരും അറിയുന്നില്ല. സുപ്രീം ആത്മാവാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. ആ സുപ്രീമിന്റെ ജന്മവും ആഘോഷിക്കുന്നുണ്ട്. അവരെ തന്നെയാണ് സുഖത്തിന്റെ സാഗരം, ശാന്തി സാഗരം, ദുഃഖം ഹരിക്കുന്നവൻ, സുഖം നൽകുന്നവൻ എന്നെല്ലാം വിളിക്കുന്നത്. ശിവൻ എന്നത് പേരല്ലേ? ജയന്തിയും ആഘോഷിക്കുന്നു. പക്ഷെ ബുദ്ധിയിൽ ഒന്നും തന്നെയില്ല. അച്ഛൻ തന്നെയാണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ കേൾപ്പിക്കുന്നത്. വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം കേൾപ്പിക്കും. ഈ ജ്ഞാനം സത്യയുഗത്തിൽ ഉണ്ടാകില്ല. എന്തെന്നാൽ അവിടെ ആത്മാക്കൾ സത്വപ്രധാനമാണ്. ജ്ഞാനത്തിലൂടെയാണ് അവർ അങ്ങനെയായി മാറിയത്. ഇത് പുതിയ കാര്യമല്ലേ? ക്ഷേത്രം ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയില്ല ഈ ലക്ഷ്മി നാരായണന്മാരുടെ ക്ഷേത്രം നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന്. അവർക്ക് ഈ രാജ്യം ആരാണ് നൽകിയത്? എങ്ങനെ ഈ പദവി നേടി? പറയാറില്ലേ കർമ്മത്തിന്റെ ഫലമാണെന്ന്. ഇപ്പോൾ അച്ഛനിരുന്ന് കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗതി മനസ്സിലാക്കി തരികയാണ്. അവരും ഈ ജ്ഞാനം കേട്ടിട്ടുണ്ടാകും. ഇത് ഭഗവാന്റെ വാക്കുകളാണ്. ഗീതയിലൂടെ തന്നെയാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടായത്. അവിടെ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. ബാക്കി മുഴുവൻ പഴയ സൃഷ്ടിയും എവിടെ പോയി? തീർച്ചയായും വിനാശം സംഭവിച്ചിരിക്കണം. മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും പാടിയിട്ടുണ്ട്. ഗിരിധര കവി രാജൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഗിരിധരൻ എന്ന് പറയുന്നത് കൃഷ്ണനെയാണ്. കവി ആരാണ്? ശിവബാബയെയാണ് കവി എന്ന് പറയുന്നത്. കവി അർത്ഥം കേൾപ്പിക്കുന്നയാൾ. നിങ്ങൾക്കറിയാം, അപകടങ്ങൾ വളരെയധികം വരാനുണ്ട്. പഴയ ലോകത്തിന്റെ വിനാശത്തിനായി എന്തെല്ലാം വസ്തുക്കളാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇതതേ മഹാഭാരത യുദ്ധം തന്നെയാണ് ഇപ്പോൾ ഭഗവാൻ വന്ന് രുദ്രജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. ഭഗവാൻ യജ്ഞം എന്തിനാണ് രചിക്കുന്നത്? യജ്ഞം രചിക്കുന്നത് സുഖശാന്തിക്ക് വേണ്ടിയാണ്. അച്ഛൻ എല്ലാവരുടെയും ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. അതിനാൽ ഈ ജ്ഞാനയജ്ഞത്തിൽ മുഴുവൻ പഴയ സൃഷ്ടിയും സ്വാഹ ആവും. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ ഈ യജ്ഞത്തിന്റെ സേവകരാണ്. നമ്മൾ ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ സത്യമായ മുഖവംശാവലികളാണ്. അതിനാൽ ബാബ മുഖത്തിലൂടെ എന്തു പറയുന്നുവോ അത് അംഗീകരിക്കണം. ശ്രീശ്രീയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ മാത്രമേ നമ്മൾ ശ്രേഷ്ഠരായി മാറി രുദ്രന്റെ കഴുത്തിലെ മാലയിലെ മണിയാവൂ. ശാഖകൾ ഉണ്ടാകുന്നു. വാസ്വാനി വംശം, കൃപലാനി വംശം. മുകളിൽ ശിവ് ബാബയാണ്. ബാബയുടേത് നിരാകാരി വൃക്ഷമാണ്. നിരാകാരി വൃക്ഷം പിന്നീട് സാകാരി വൃക്ഷമാകുന്നു. ആദ്യ നമ്പറിൽ പ്രജാപിതാവാണ്. എങ്കിലവർ പരിധിയുള്ളതും ബാബ ആത്മീയവുമാണ്. ആത്മീയ അച്ഛൻ വന്ന് പ്രജാപിത ബ്രഹ്മാവിലൂടെ രചനകളെ രചിക്കുന്നു. അല്ലയോ പതിത പാവന, വരൂ എന്നവരെ വിളിക്കുന്നുമുണ്ട്. പഴയ പതിത ലോകത്തെ പാവനമാക്കാൻ വരൂ. പുതിയത് ഉണ്ടാക്കുന്നില്ല. പ്രളയം ഉണ്ടാകുന്നില്ല. കേവലം ഈ ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആവർത്തിക്കുന്നു. 84 ചക്രം വീണ്ടും ആരംഭിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത ജ്ഞാനവും പരിധിയില്ലാത്ത സമ്പത്തും ലഭിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കാറില്ലേ? അല്ലയോ ഭഗവാനെ, ഹേ പ്രഭു എന്നെല്ലാം വിളിക്കുമ്പോൾ ഒരു ചിത്രവും ഓർമ്മയിൽ വരില്ല. നിരാകാരനെയാണ് ഓർമ്മ വരുന്നത്. ഭഗവാനെ ഓർമ്മിക്കൂ എന്നും പറയാറില്ലേ? അച്ഛനല്ലേ? നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും സഹോദരങ്ങളാണ് എന്ന്. എല്ലാവരും വിളിക്കുന്നുണ്ട്, അല്ലയോ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ, അല്ലയോ മുക്തിദായക, വന്നാലും ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നാലും. വീടിനെ മറന്നു, ഓർമ്മയുണ്ട്, പക്ഷേ നമുക്ക് പോകാൻ കഴിയില്ല. യോഗം ചെയ്യുന്നത് നെയ് ഒഴിക്കുന്നത് പോലെയാണ്. ആത്മാവ് അവിനാശിയല്ലേ, അതിനാൽ ആത്മാവിലെ ജ്യോതി പൂർണമായും അണയുകയില്ല. അതിനാൽ ഇപ്പോൾ യോഗബലമാകുന്ന നെയ് ഒഴിക്കണം. പിന്നീട് സദാകാലത്തേക്ക് ദീപാവലി വെളിച്ചമായി തീരും. ദീപാവലി അർത്ഥം ഓരോ വീട്ടിലും പ്രകാശം. എങ്കിൽ ദീപാവലി എവിടെയാണ് ഉണ്ടാവുക? സത്യയുഗത്തിൽ. ഇവിടെയല്ല. ഈ മുഴുവൻ രഹസ്യവും നിങ്ങളറിയുന്നു. നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ചിന്തകളിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി ബാബയ്ക്ക് സമാനം നോളജ് ഫുൾ ആവണം. ബുദ്ധിയിൽ സദാ ജ്ഞാനത്തിന്റെ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ട്, ആത്മീയ സേവനം ചെയ്ത് തന്റെ പ്രാരബ്ധം ഉണ്ടാക്കണം. പഴയ സർവ്വതിനെയും ട്രാൻസ്ഫർ ചെയ്യണം. വരദാനം: സർവരെ പ്രതിയും ശുഭമംഗളത്തിന്റെ ഭാവന വെച്ച് പരിവർത്തനപ്പെടുത്തുന്ന പരിധിയില്ലാത്ത സേവാധാരിയായി ഭവിക്കട്ടെ. ഭൂരിപക്ഷം കുട്ടികളും ബാബ്ദാദയ്ക്ക് മുന്നിൽ തന്റെ ഈ ആഗ്രഹം വയ്ക്കുന്നു: ഞങ്ങളുടെ ഇന്ന സംബന്ധി പരിവർത്തനപ്പെടണം, വീട്ടുകാർ കൂട്ടുനിൽക്കണം. എന്നാൽ അവരെ മാത്രം തന്റെ ആളുകളെന്ന് മനസ്സിലാക്കിയാണ് സങ്കല്പം വയ്ക്കുന്നത്. ഈ പരിധിയുള്ള മതിൽക്കെട്ട് കാരണത്താൽ താങ്കളുടെ ശുഭമംഗളത്തിന്റെ ഭാവന ആ ആത്മാക്കൾ വരെ എത്തുന്നില്ല. പരിധിയില്ലാത്ത സേവാധാരി സർവരെ പ്രതിയും ആത്മീയ ഭാവം അല്ലെങ്കിൽ പരിധിയില്ലാത്ത ആത്മീയ ദൃഷ്ടി സഹോദര ബന്ധത്തിന്റെ മനോഭാവത്തിലൂടെ ശുഭഭാവന വയ്ക്കുന്നു. അപ്പോൾ അതിന്റെ ഫലം തീർച്ചയായും പ്രാപ്തമാക്കുന്നു. ഇതാണ് മനസാ സേവനത്തിന്റെ യഥാർത്ഥ വിധി. സ്ലോഗൻ: ജ്ഞാനമാകുന്ന ബാണത്തെ ബുദ്ധിയാകുന്ന ആവനാഴിയിൽ നിറച്ച് മായയോട് യുദ്ധം ചെയ്യുന്നവരാണ് മഹാവീരനായ യോദ്ധാക്കൾ. ഓം ശാന്തി.